Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
അതാണ് അടുത്ത് വിശദീകരിക്കുന്നത്. സജ നിത്യത്വ ന അവിദ്യാനിവൃത്തി വ്യതിരേകേണ അന്യ സാധന നിഷ്പാദ്യ. ആ സന്യാസം, പരമമായ സന്യാസം, അത് നിത്യമാണ്. നമ്മൾ സ്വീകരിച്ച സന്യാസമുണ്ട്. സ്വീകരിച്ച സന്യാസത്തിൽ ഭ്രഷ്ട് സംഭവിക്കാം, ആ സന്യാസത്തിൽ വഴിപഴച്ചു പോകാം, അതൊക്കെ സ്വാഭാവികമായും വന്നു ചേരാം. എന്തുകൊണ്ട്? പൂർവ്വവാസനകളും മറ്റും അവനെ ശക്തമായി പിടിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ഭ്രഷ്ട് സംഭവിച്ചെന്നിരിക്കും, ദുർജ്ജലനം സംഭവിച്ചെന്ന് വരാം. അത് നിത്യമല്ല. പക്ഷെ നിത്യമായ സന്യാസത്തിന് വേണ്ടിയാണ് അത് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള ബോധത്തോടുകൂടി ഒരുവൻ പരിശ്രമിക്കുന്നു, വിദ്വസന്യാസത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു. അങ്ങനെ അവൻ എത്തിച്ചേരുന്നതോ സജ നിത്യത്വ, അത് നിത്യമായിരിക്കും. അത് അവിദ്യാനിവൃത്തി വ്യതിരേകേണ അന്യസാധന നിഷ്പാദ്യ ന. അവിദ്യാനിവൃത്തിയിലൂടെ അല്ലാതെ മറ്റൊരു സാധനങ്ങളിലൂടെയും ആ വിദ്വസന്യാസത്തെ പ്രാപിക്കാൻ സാധ്യമല്ല എന്ന. അവിദ്യാനിവൃത്തി തന്നെ സംഭവിക്കുന്നു. അപ്പോ വിവിധാ സന്യാസം എന്ന് പറയുന്നത് ഒരു ഉപായം മാത്രം. അത് അവിദ്യാനിവൃത്തിയിലൂടെ സംഭവിക്കുന്നതല്ല, മറിച്ച് അവിദ്യാനിവൃത്തിക്ക് വേണ്ടി സ്വീകരിക്കുന്നതാണ്. വിദ്വസന്യാസം അങ്ങനെയല്ല, അത് അവിദ്യാനിവൃത്തിയിൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ ആചാര്യസ്വാമികളുടെ മതം ഇതാണ്, അവിദ്യാനിവൃത്തി സംഭവിക്കണമോ എങ്കിൽ നിങ്ങൾ ആദ്യം വിവിധാ സന്യാസം സ്വീകരിക്കും, ഗാർഹസ്ഥ്യത്തെ ഉപേക്ഷിക്കും, ഉപേക്ഷിച്ച് ശ്രവണാദി സാധനങ്ങൾ ചെയ്യണം. അവിടെ അവിദ്യാനിവൃത്തി സംഭവിക്കുന്നില്ല, അതിന്റെ പരിപക്വമായ അവസ്ഥയിൽ അവിദ്യാനിവൃത്തി സംഭവിക്കുന്നു, സന്യാസം സഹജമായി തീരുന്നു. എന്താ അതിന്റെ സാധന? അവിദ്യാനിവൃത്തി തന്നെ അവിടെ സാധന എന്ന് പറയുന്നു, മറ്റൊരു സാധന അവിടെയില്ല. ഇവിടെ അങ്ങനെയല്ല, വിദുഷ സന്യാസത്തിൽ പല സാധനങ്ങളുണ്ട്. അതാണ് കർമ്മയോഗവും മറ്റും, ജപവും ധ്യാനവും സ്തുതിയും പ്രാർത്ഥനയും സേവയും ഗുരുശുശ്രൂഷയും, ഈ മറ്റനേക സാധനങ്ങളുണ്ട് വിദുഷ സന്യാസത്തിൽ. അവിടെയാണ് ഇതെല്ലാം ആവശ്യമായിട്ട് വരുന്നത്. അനേക സാധനയിലൂടെയാണ് അത് കടന്നു പോകുന്നത്, ഒന്നിലൂടെയല്ല. പക്ഷേ അവിദ്വസന്യാസം അന്യസാധന നിഷ്പാദ്യമല്ല, അവിദ്യാനിവൃത്തിയിൽ സംഭവിക്കുന്നതാണ്. തസ്മാ പ്രത്യേകാത്മ ബ്രഹ്മവിജ്ഞാനപൂർവക സർവേഷണ സന്യാസേവ കർത്തവ്യ. അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും കൂടി കൂട്ടിമുട്ടിക്കാൻ പോകരുത്. എന്താണ്? വേദാന്ത ശ്രവണവും ഗൃഹസ്ഥധർമ്മവും രണ്ടും കൂടി കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കണ്ട. അതിന് ഹേതു മുമ്പ് പറഞ്ഞെന്തുകൊണ്ട്? ആ ധർമ്മം എന്ന് പറയുന്നത് ശ്രുതിയിലും സ്മൃതിയിലും വിധിച്ചിട്ടുള്ളതാണ്. ഗൃഹസ്ഥധർമ്മം എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ ധരിച്ചുള്ളരുത്, വിവാഹം കഴിക്കുക, ഭാര്യയും മക്കളുമായിട്ട് ജീവിക്കുക, അതിനെല്ലാം ഇവിടെ ഉദ്ദേശിക്കുന്നു. അതിന് ശാസ്ത്രവും ശ്രുതിയും സ്മൃതിയും ഒന്നും വേണ്ട, അത് പക്ഷി മൃഗാദികളും എല്ലാം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടെ പറയുന്നത് ശാസ്ത്രീയമായ ഗാർഹസ്ഥ്യധർമ്മം, ശ്രുതികൾ നിർദ്ദേശിച്ചിരിക്കുന്ന, പൂർവ്വകാണ്ഡത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ആ ധർമ്മം, ആ ധർമ്മവും ഈ ജ്ഞാനവും കൂടിച്ചേരത്തില്ല. എന്തുകൊണ്ട്? അവിടെ അത് വിഹിതമാണ്, വിധിച്ചതാണ്. വിധിക്കുമ്പോൾ ആ ധർമ്മത്തിന് ഫലം പറഞ്ഞിട്ടുണ്ട്. ആ ധർമ്മത്തിന് ആ ഫലം സംഭവിച്ചേ മതിയാകും. അധർമ്മത്തിന്റെ ഫലമാണ് ഇഹലോകം പരലോകങ്ങൾ. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം, ഇത് ഭാഷ്യകാരം പറയുന്നത് വൈദികമായ ധർമ്മത്തിൽ സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തോടാണ്, ഇന്നത്തെ സമൂഹത്തോടല്ല. ആ വൈദിക ധർമ്മത്തെ സ്വീകരിക്കുമ്പോൾ, ആ ധർമ്മ നിയമങ്ങളനുസരിച്ച് ജീവിക്കുമ്പോൾ അതിന്റെ ഹേതു ഫലം ഇതിനെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നു. അപ്പൊ ഗാർഹസ്ഥ്യത്തിന്റെ ഹേതു എന്താണ്, അതിന്റെ ഫലം എന്താണെന്ന് ചിന്തിക്കുന്നു. ആ ഗാർഹസ്ഥ്യം സ്വീകരിക്കുകയും അതിന്റെ ഫലം ഒഴിവാക്കുകയും അത് രണ്ടും കൂടെ സാധ്യമല്ല, കാരണം അത് വിധേയമാണ്. ജ്യോതിഷ്ഠോമ യാഗം ചെയ്യുക, സ്വർഗം വേണ്ടെന്ന് വയ്ക്കുക, അത് സാധ്യമല്ല. യാഗം ചെയ്ത് പൂർത്തിയായാൽ സ്വർഗം ഫലം സംഭവിച്ചിരിക്കും. കർമ്മത്തിന് ഫലം അവശ്യം ഉണ്ടായേ തീരും. എന്തുകൊണ്ട്? അത് കാമനയോടുകൂടിയാണ് ചെയ്തത്. കാമനയോടുകൂടി ചെയ്ത് അത് പൂർത്തിയാക്കി, അതിന്റെ ഫലം സംഭവിക്കുന്നു. അതുപോലെ വൈദികമായ ധർമ്മം എന്തെന്ന് മനസ്സിലാക്കി, ഗാർഹസ്യം എന്തെന്ന് മനസ്സിലാക്കി, അത് വിധേയമാണ്, വിധിപത്തതിനെ സ്വീകരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഫലത്തെ സ്വീകരിച്ചേ പറ്റും, ഇഹ പരലോകങ്ങളെ സ്വീകരിച്ചേ പറ്റും, അതിൽ നിന്ന് ഒഴിയാൻ പറ്റത്തില്ല. മറിച്ചാണെങ്കിലോ അതുപോലെ വിധേയമാണ് സന്യാസം, അതിന്റെ ഫലവും പറയുന്നുണ്ട്. അത് ആത്മലോകമാണ് അതിന്റെ ഫലം. അപ്പോ അതിന് ഉപേക്ഷിച്ചേ മതിയാവും. ഗാർഹസ്ഥ്യത്തെ ഉപേക്ഷിച്ച് ആത്മലോകമാകുന്ന ഫലത്തിനു വേണ്ടി ആ സന്യാസം സ്വീകരിക്കുന്നു. അവിടെ സാധന സമ്പന്നനായി മുന്നോട്ട് പോകുന്നു. അവൻ വിദ്വസന്യാസത്തിൽ എത്തിച്ചേരുന്നു. അതിനുവേണ്ടി സന്യാസം ആണ് കർത്തവ്യം എന്നാണ്. സന്യാസം കർത്തവ്യം എന്ന് പറയുമ്പോൾ രണ്ടു രീതിയിലും എടുക്കണം. വിദുഷാ സന്യാസം എന്നുള്ള രീതിയിലും വിദ്വസന്യാസം എന്നുള്ള രീതിയിലും. സർവേഷണ സന്യാസിയേവ കർത്തവ്യം. സർവേഷണ സന്യാസം കർത്തവ്യമാണെന്ന് പറഞ്ഞ് ചെയ്യേണ്ടതാണെന്നാണ്. ഒരു കാര്യം ചെയ്യണം എന്ന് നിർബന്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വിധേയമാണ്, വിധിച്ചതാണ്. വിധിച്ചതേ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചെയ്യുന്നത് വിധിച്ചതായിരിക്കും വൈദികമായി ചിന്തിക്കുന്നു. അപ്പൊ സന്യാസത്തെ ഇവിടെ വിധിച്ചിരിക്കുകയാണ്. സർവേഷണ സന്യാസം, സർവകാമസന്യാസം. വേഷണം എന്ന് വെച്ചാൽ കാമം. അപ്പൊ കാമസന്യാസം വിധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കാമങ്ങൾ കൊണ്ട് ആഗ്രഹിക്കുന്ന ലോകങ്ങൾ വേണ്ടെന്ന് വയ്ക്കുക. അപ്പൊ അവിടെ ഏഷണ സന്യാസം എന്ന് പറഞ്ഞാൽ ഗാർഹസ്ഥ്യത്തിന്റെ സന്യാസമാണ്. അല്ലാതെ നമ്മൾ സാധാരണ പറയുന്ന പോലെ ആഗ്രഹങ്ങളൊന്നും വേണ്ട, ആഗ്രഹങ്ങളൊന്നുമില്ല, അതൊന്നുമല്ല. കാരണം ഒഴുക്കം മട്ടി പറയുന്ന കാര്യങ്ങളല്ല, ഇത് ഗൗരവമുള്ള കാര്യമാണ്. വൈദികമായ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിനുപേക്ഷിക്കുന്നു സർവേഷണ സന്യാസം. അവിടെ ചോദിക്കും, അതെങ്ങനെ സർവേഷണകളെയും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? അങ്ങനെ ഏഷണകളെ ഉപേക്ഷിച്ചു, കാമങ്ങളെ ഉപേക്ഷിച്ചാലും വീണ്ടും കാമത്തിന് അടിമപ്പെടുന്നില്ലേ? അപ്പോൾ അത് സന്യാസമാകുമോ എന്ന് ചോദിക്കും. അതിനുവേണ്ടിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ കാമനകളെ ഉപേക്ഷിച്ചവൻ സന്യാസമാർഗത്തിലേക്ക് വരുന്നു, അതിനവൻ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് കാമനാത്യാഗം പൂർണ്ണമായി എന്നർത്ഥമില്ല. അപൂർണമാകുന്നത് വിദ്യസന്യാസത്തിലാണ്. അത് ഈ പറയുന്ന ഇതിനെല്ലാം കാരണമായിരിക്കുന്ന അജ്ഞാനം നശിക്കുമ്പോഴാണ്. അതുവരെ അത് പൂർണ്ണമല്ല. ഒരുവൻ സന്യാസം സ്വീകരിക്കുന്നു, സന്യാസത്തിൽ നമ്മൾ പതിക്കുന്നു. അപ്പൊ സന്യാസം പൂർണ്ണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്യാസം പൂർണ്ണമാണ്, വിദ്വസന്യാസത്തിൽ പൂർണ്ണമാണ്. അതുവരെ അത് പൂർണ്ണമല്ല. അതുകൊണ്ടാണ് ആർക്കും സന്യാസാഭിമാനം വേണ്ട എന്ന് പറയുന്നത്. വിദ്വസന്യാസത്തിലേ അത് പൂർണ്ണമാകുന്നു. അതുവരെ അത് പതിക്കുന്നതാണ്, അല്ലെങ്കിൽ പതന സാധ്യതയുള്ളതാണ്. അതറിയുന്നവനാണ് സന്യാസി, അറിഞ്ഞുകൊണ്ടാണ് അവൻ പോകുന്നത്. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നു? സർവേഷണ സന്യാസത്തെ അവൻ സ്വീകരിക്കുന്നു. എന്തിനുവേണ്ടി സ്വീകരിക്കുന്നു? അതിനെ നിലനിർത്താൻ വേണ്ടി, നിലനിർത്തുന്നതിനുള്ള ആഗ്രഹം കൊണ്ട് അവൻ സ്വീകരിക്കുന്നു. അത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അവൻ സ്വീകരിക്കുന്നു. അപ്പൊ അതിനെ സംഭവിച്ചേക്കാം, അതവന്റെ പ്രാരബ്ധ കർമ്മമോ ദുർവാസനകളോ ഒക്കെ ഉണ്ടെങ്കിലും സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാലും എന്താണ് അവന്റെ ലക്ഷ്യം? വിദ്വസന്യാസമാണ്. അതിനുവേണ്ടി അവൻ പരിശ്രമിക്കും. അതുകൊണ്ടാണ് യതി എന്ന് പറഞ്ഞാൽ പ്രയത്നിക്കുന്നവൻ എന്നാണ്. അവൻ സിദ്ധനാണെങ്കിൽ പിന്നെ പ്രയത്നത്തിന്റെ ആവശ്യമില്ല. വിഘ്നങ്ങളുള്ളിടത്താണ് പ്രയത്നം ആവശ്യമുള്ളത്. അപ്പൊ വിഘ്നങ്ങളെ കണ്ടുകൊണ്ടവൻ പ്രയത്നിക്കുന്നു. പതനങ്ങൾ സംഭവിച്ചാൽ അവൻ പ്രയത്നിക്കുന്നു, പ്രയത്നിച്ചവൻ ലക്ഷ്യത്തിലെത്തിച്ചേർന്നു. അപ്പൊ അവിടെ സന്യാസം കർത്തവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അതിനെ സ്വീകരിക്കുക, ഒരു സാധനാരൂപത്തിൽ അതിനെ സ്വീകരിക്കുക, ത്യാഗം. പിന്നെ രണ്ടാമത് കർത്തവ്യം എന്ന് പറഞ്ഞാലോ അത് സഹജമായി തീരുക, യത്നരഹിതമായി അത് സ്വയം സിദ്ധമായി തീരുക. അത് രണ്ടിനും ഇവിടെ ഭാഷ്യകാരൻ സൂചിപ്പിക്കുന്നു. രണ്ടിനും എന്താണ് വേണ്ടത്? പ്രത്യേകാത്മ ബ്രഹ്മ വിജ്ഞാനപൂർവക, പ്രത്യേകാത്മ സ്വസ്വരൂപ വിജ്ഞാനം. വിജ്ഞാനം ആവശ്യമാണ്. സന്യാസത്തെ ഒരു സാധനയായി സ്വീകരിക്കുന്നതിന് സ്വസ്വരൂപ വിജ്ഞാനം ആവശ്യമാണ്. ആ സ്വസ്വരൂപ വിജ്ഞാനത്തിന്റെ അപരോക്ഷമായ അനുഭവത്തിലാണ് സന്യാസം ഒരു സിദ്ധിയായി മാറുന്നത്. സജ നിത്യത്വ അവിദ്യാനിവൃത്തി വ്യതിരേഖയുള്ള അന്യ സാധന നിഷ്പാദ്യ. അവിദ്യാനിവൃത്തി അല്ലാതെ മറ്റൊരു സാധനം കൊണ്ടും അത് സാധിക്കാൻ സാധ്യമല്ല. അതിന്റെ പൂർണ്ണത അതുകൊണ്ട് സർവേഷണ സന്യാസയേവ കർത്തവ്യ. നിങ്ങളിതിനൊരിക്കലും ഗൃഹസ്ഥധർമ്മവുമായി കൂട്ടിച്ചേർക്കരുത്. സർവേഷണകളുടെ സന്യാസം തന്നെ വേണം എന്നിവിടെ നിർബന്ധിക്കുകയാണ് എന്ന് പറഞ്ഞ് ജ്ഞാനകർമ്മ സമുച്ചയത്തെ അത് ഇവിടെ ഭാഷകാരൻ നിഷേധിക്കുകയാണ്. കർമ്മസഹഭാവിത്വ വിരോധ പ്രത്യേകാത്മവിജ്ഞാന. ആത്മവിജ്ഞാനവും ഈ കർമ്മവും എങ്ങനെ ഒരുമിച്ച് പോകും? എന്തുകൊണ്ട് കർമ്മ സഹഭാവിത്വ വിരോധ? നമ്മൾ ഈശാവാസ്യത്തിലും ചർച്ച ചെയ്തതാണ്. ഇതൊരിക്കലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ജ്ഞാന കർമ്മ സമുച്ചയ സാധ്യമല്ല. ഗാർഹസ്ഥ്യ സ്വീകരിക്കുന്നത് കർമ്മങ്ങൾ അനുഷ്ഠിക്കാനാണ്. കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവന് അനുഷ്ഠിക്കണമെങ്കിലോ ആദ്യം അവന് വിചാരം വേണം. ഞാൻ കർമ്മം ചെയ്യുന്നവനാണ്, ഞാൻ ഈ കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കുന്നവനാണ് എന്നുള്ള വിചാരം അവന് വേണം, ചിന്ത വേണം. അപ്പൊ തന്നെ അവൻ കർത്താവായും തന്നെ തന്നെ ഭോക്താവായും കൽപ്പിക്കണം, എന്നാലേ കർമ്മം അനുഷ്ഠിക്കാൻ സാധ്യമാകും. വൈദികമായ കർമ്മങ്ങൾ സന്യാസത്തിനാണെങ്കിലോ തന്നെ അകർത്താവായും അഭോക്താവായും അവൻ ധ്യാനിക്കുന്നു. ഇത് രണ്ടും ഒരുമിച്ചങ്ങനെ സംഭവിക്കും? വിരോധ, പരസ്പര വിരുദ്ധമായ കാര്യമാണ്. തന്നെ അകർത്താവായും അഭോക്താവായും ധ്യാനിക്കുക, എന്നിട്ട് താൻ കർത്താവാണ്, എനിക്ക് ഇന്ന ഫലം വേണം എന്ന് പറഞ്ഞ് കർമ്മം ചെയ്യുക, ഇത് സാധ്യമല്ല. അപ്പൊ അത്തരം കർമ്മങ്ങൾ ഒഴിവായേ പറ്റും, ഒഴിവാക്കിയേ പറ്റും. ശ്രൗതസ്മാർത്ഥ കർമ്മങ്ങൾ അവിടെ ഒഴിവാക്കും. കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധിയെ നിലനിർത്തുന്ന കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നു. അതിനെ നിലനിർത്തുന്ന മുഖ്യമായ കർമ്മമാണ് ഗാർഹസ്ഥ്യം. അതിനുപേക്ഷിച്ച് മതിയാകുമെന്നാണ്. പ്രത്യേകാത്മവിജ്ഞാനത്തിൽ അതിന് സ്ഥാനമില്ല. അത് വിശദീകരിക്കുന്ന ഹി ഉപാത്ത കാരക ഫല ഭേദ വിജ്ഞാനേന കർമ്മണ പ്രത്യസ്തമിത സർവഭേദ ദർശനസ്യ പ്രത്യേകാത്മ ബ്രഹ്മവിഷയസ്യ സഹഭാവിത്വം ഉപപദ്യതേ. ഒരു തരത്തിലും ജ്ഞാനകർമ്മത്തെ സമുച്ചയിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഗാർഹസ്ഥ്യത്തെയും സന്യാസത്തെയും കൂട്ടിച്ചേർക്കാൻ ഒക്കത്തില്ല, അത് സാധ്യമേ അല്ല. ഉപാത്ത കാരക ഫലഭേദ വിജ്ഞാനേന കർമ്മണ. കർമ്മം ചെയ്യണമെങ്കിൽ എന്താണ്? കാരകങ്ങളെ കുറിച്ചുള്ള ബോധം വേണം. എന്നുവെച്ചാൽ ഞാൻ കർത്താവാണ്, ഇന്ന ഇന്ന ഉപായങ്ങൾ വേണം. ആ കാരകങ്ങളിൽ പത്നി ഉൾപ്പെടെ സർവവും പെടുന്നു. പിന്നെ ഈ കർമ്മത്തിന് ഫലം ഇന്നതാണ്, ഈ ലോകമാണ് അല്ലെങ്കിൽ പരലോകമാണ്. ഇത്തരത്തിലുള്ള ഭേദവിജ്ഞാനത്തോടു കൂടിയാണ് അവൻ ആ ധർമ്മത്തെ സ്വീകരിക്കുന്നത്, ആ ധർമ്മത്തിലിരുന്നുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. കർമ്മം അതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. മറിച്ച് സന്യാസമാണെങ്കിലോ പ്രത്യസ്തമിത സർവഭേദ ദർശനസ്യ. അവിടെ സർവഭേദ ദർശനവും അസ്തമിച്ചിരിക്കും. അവന് താൻ തന്നെ കർത്താവായിട്ടും തനിക്ക് ഇന്ന കർമ്മത്തിന്റെ ഫലം അനുഭവിക്കണമെന്നും കരുതുന്നില്ല. പ്രത്യേകാത്മ ബ്രഹ്മ വിഷയസ്യ, അവനെ സംബന്ധിച്ച് മറ്റു ലോകങ്ങളൊന്നും വിഷയമില്ല. സ്വസ്വരൂപം മാത്രമേ അവന് വിഷയമായിട്ടുള്ളൂ. ഇത് സഹഭാവിത്വം, ഇത് രണ്ടിനും തമ്മിലുള്ള ചേർച്ച സംഭവിക്കത്തില്ല. സന്യാസവും ഗാർഹസ്ഥ്യവും ചേരത്തില്ല. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധ്യമല്ല. കാമനയുള്ളവന് ഗാർഹസ്ഥ്യം, കാമനയില്ലാത്തവന് സന്യാസം, ഇതാണ് രണ്ട് വഴി എന്ന് സമഭാവിത്വ സമഭാവിത്വ അനുബോധ്യതയെ. അപ്പോ പലരുടെയും മനസ്സിൽ വരും, ഗാർഹസ്ഥ്യത്തിലും പറയുന്നുണ്ടല്ലോ, ഗാർഹസ്ഥ നിയമങ്ങളൊക്കെ അനുസരിച്ച് സന്യാസം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. അത് പറയുന്നുണ്ട്, അത് എന്താണോ ഗൃഹസ്ഥധർമ്മത്തിൽ ശീലിക്കേണ്ട ചില സാധനങ്ങൾ എന്നുള്ള അറിയിക്കും. നിസ്സംഗത, നിർലേപത എന്നുള്ള നിലയ്ക്ക് പറയുന്നു എന്നേ ഉള്ളൂ. ഗൗണ സന്യാസം മുഖ്യ സന്യാസമാണ്. മുഖ്യമായ സന്യാസം അവിടെ സാധ്യമല്ല. പൂർണ്ണമായ ആന്തരിക ത്യാഗം സംഭവിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ ഗൃഹസ്ഥധർമ്മം അനുഷ്ഠിക്കാൻ സാധ്യമല്ല. അവർ എന്തുകൊണ്ട്? ആ ധർമാനുഷ്ഠാനത്തിന് പ്രേരിപ്പിക്കുന്ന കാമനയാണ്. കാമന നശിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അവൻ ആ ധർമ്മത്തെ അനുഷ്ഠിക്കും? അപ്പോൾ കാമനാനാശത്തിന് വേണ്ടി ഗൃഹസ്ഥനും നിസ്സംഗതയും മറ്റും സ്വീകരിക്കുന്നു. അത് സന്യാസത്തിന് സമാനമായതുകൊണ്ട് അതിനെ സന്യാസം എന്ന് പറയുന്നു. അത് ഗൗണസന്യാസമാണ്, മുഖ്യ സന്യാസം അല്ല എന്ന്. എന്നാൽ ഏതെങ്കിലും ഒന്ന് പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അധികാരി ഭേദമനുസരിച്ച്. ഒരാൾക്ക് പൂർണ്ണമായും കാമനകളെ ത്യജിക്കാൻ കഴിയുന്നില്ല. അയാൾക്ക് ഇഹപര ലോകങ്ങളിലുള്ള കാമനങ്ങൾ ഉണ്ടെങ്കിൽ അയാൾ ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിച്ച് നിസ്സംഗതയും മറ്റും ശീലിച്ച് കാമത്യാഗത്തെ ശീലിക്കും. കാമാനുഭവത്തിലൂടെ തന്നെ കാമത്യാഗത്തെ ശീലിക്കാൻ ശ്രമിക്കുന്നു എന്നേയുള്ളൂ. അയാൾ നിഷ്കാമമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ശീലിക്കുന്നു. ക്രമമായി അയാളിൽ സംഭവിക്കുന്നു. അതും എന്താണ്? ഭുക്തിയും മുക്തിയും ഒരുമിച്ചല്ല സംഭവിക്കുന്നു. അവൻ ഭുക്തിയിൽ നിന്ന് വിരക്തനായിത്തീരുന്നു. വിരക്തനായി അയാൾ സന്യാസത്തിലേക്ക് വരുന്നു. അയാളിൽ പൂർണ്ണ കാമത്യാഗം സംഭവിക്കുന്നു. ആ ധർമ്മത്തെ അയാൾ ഉപേക്ഷിക്കുന്നു. പിന്നെ ആ ധർമ്മത്തിന്റെ ആവശ്യം എന്താണ്? അയാൾ പൂർണ്ണ സന്യാസിയായി മാറുന്നു. അങ്ങനെ സംഭവിക്കാം, മറിച്ച് ഇതെല്ലാം കൂടി ഒരുമിച്ച് പോകത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞെന്താണിത്? അതിന് പരസ്പരമുള്ള വിരോധം ആർക്കും ചലിപ്പിക്കാൻ കഴിയാത്തതാണ്. പർവ്വതവത് അകമ്പ്യ ഈശാവസ്യത്തിൽ പറഞ്ഞു. അത് ദൃഢമാണ്, രണ്ടും രണ്ടു തന്നെയാണ്. ഒന്ന് അജ്ഞാനം, അതിന്റെ ഫലമായി വരുന്ന കർത്തൃത്വം ഭോക്തൃത്വം തുടങ്ങി ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നു ഗർഭസ്ഥ. ഇതങ്ങനെയല്ല, കർത്തൃത്വം ഭോക്തൃത്വം എല്ലാം ഉപേക്ഷിച്ച്, കാമനകളെ ഉപേക്ഷിച്ച്, വിവേക വിജ്ഞാനങ്ങളെ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നു. അതാണ് അടുത്ത് പറയുന്നത്, വസ്തു പ്രാധാന്യ സതി. ആ പുരുഷ തന്ത്രത്വാത് ബ്രഹ്മവിജ്ഞാനസ്യ. ഈ ബ്രഹ്മവിജ്ഞാനം കർത്തൃത്വ ഭോക്തൃത്വാദികളെ ആശ്രയിച്ചിരിക്കുന്നതാണ്. അവിടെ വസ്തുവിനാണ് പ്രാധാന്യം. വസ്തു എങ്ങനെയോ, വസ്തുവിന്റെ വാസ്തവ സ്വരൂപം എങ്ങനെയോ, അങ്ങനെയാണ് ജ്ഞാനം. ഈ വസ്തു വസ്തു എന്ന് പറയുന്ന എന്തിനാ? അവനവന്റെ സ്വരൂപത്തെക്കുറിച്ചാണ്. അവനവന്റെ സ്വരൂപത്തിന്റെ യഥാർത്ഥമായ ജ്ഞാനമാണ് അവനുണ്ടാകുന്നത്. സ്വസ്വരൂപത്തിന്റെ യഥാർത്ഥമായ ജ്ഞാനം എന്താണ്? അത് അകർത്താവാണ്, അഭോക്താവാണ്, കർത്താവും ഭോക്താവുമാണ്. ആ വസ്തുവിനനുസരിച്ചുള്ള ജ്ഞാനം ഉണ്ടാകും. മറിച്ച് തന്നിലിരിക്കുന്ന കർണങ്ങൾക്കനുസരിച്ചുള്ള ജ്ഞാനമല്ല ഉണ്ടാകുന്നു. തന്നിലിരിക്കുന്ന കർണങ്ങൾക്കനുസരിച്ചുള്ള ജ്ഞാനം ഉണ്ടായ എങ്ങനെയിരിക്കും എന്ന് പറഞ്ഞാൽ, തന്റെ മനസ്സ്, തന്റെ സംസ്കാരം, തന്റെ വികാരങ്ങൾ, വിചാരങ്ങൾ ഇതെല്ലാം കൂടി ചേർന്ന് ഇതിനനുസരിച്ചാണ് ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ തന്നെ കുറിച്ച് അനുസരിക്കും. ഞാൻ കർത്താവാണ്, ഭോക്താവാണ്, ഞാൻ പ്രവർത്തിക്കുന്നവനാണ്, ഫലത്തെ അനുഭവിക്കുന്നവനാണ് എന്നുണ്ടാവും. ഇതങ്ങനെയല്ല. സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം വസ്തുപ്രാധാന്യമാണ്, വസ്തുവിനനുസരിച്ചുള്ള ജ്ഞാനം ഉണ്ടാവും. നേരത്തെ പറഞ്ഞല്ലോ പരോക്ഷ ജ്ഞാനം. ആ പരോക്ഷ ജ്ഞാനവും അങ്ങനെയാണ്, പരോക്ഷമായി തന്നെ അറിയുന്നതും അങ്ങനെയാണ്. സ്വസ്വരൂപം ഈ കർമാദികളിൽ നിന്നും മുക്തമാണ്, ജനന മരണങ്ങളിൽ നിന്നും മുക്തമാണ്. നേരത്തെ പറഞ്ഞല്ലോ അത് അജമാണ്, അജരമാണ്, അഭയമാണ്. ഇതാണ് വസ്തുജ്ഞാനം, വസ്തുവിനനുസരിച്ചുള്ള ജ്ഞാനം, കർണങ്ങൾക്കനുസരിച്ചുള്ള ജ്ഞാനമല്ല. ആത്മാവിനെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടാകുന്നത് ആ പുരുഷതന്ത്രത്വ പുരുഷതന്ത്രമല്ല, ജീവതന്ത്രമല്ല, ജീവനധീനമല്ല. ജീവനെന്ന് പറയുന്നത് എന്താണ്? ഇന്ദ്രിയങ്ങളും മനസ്സും ഈ സംസ്കാരവും എല്ലാം കൂടി ചേർന്നു. ആ ജീവന്റെ തന്നെ കുറിച്ച് എന്താണ്? പല ഭാവനകളും വരും. ജീവന്റെ കൽപ്പനയാണ് അതെല്ലാം. ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്, ഞാൻ യുവാവാണ്, വൃദ്ധനാണ്, ബ്രഹ്മചാരിയാണ്, ഗൃഹസ്ഥനാണ്, സന്യാസിയാണ്, ഈ കൽപ്പനകളെല്ലാം ഇതെല്ലാം പുരുഷതന്ത്രമാണ്, ജീവതന്ത്രമാണ്. ജീവന്റെ അനേക കർണങ്ങളുടെ സംയോജിതമായ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിജ്ഞാനമാണ്. ഇത്തരം ഒരു വിജ്ഞാനത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ഒരുവൻ ഓരോ പ്രത്യേക ധർമ്മത്തെ സ്വീകരിക്കുന്നത്, ഗാർഹസ്ഥ്യം പോലെയുള്ള ധർമ്മത്തെ സ്വീകരിക്കുന്നത്. ഈ വിജ്ഞാനമാണ് കാമത്തെയും കർമ്മത്തെയും എല്ലാം നിലനിർത്തുന്നത്. അതിന് പുരുഷതന്ത്രം ആണത്. ആത്മവിജ്ഞാനം അങ്ങനെയുള്ള ആ പുരുഷതന്ത്രമാണ്. അത് ജീവനധീനമല്ല, അതിന് പറയുന്നത് സ്വയം പ്രകാശമാണ്, മറ്റൊന്നിനെ ആശ്രയിച്ച് പ്രകാശിക്കുന്നതല്ല. സ്വയം പ്രകാശിക്കുമ്പോൾ അവിടെ ആ ആത്മസ്വരൂപത്തിൽ ഈ കാമവും കർമ്മവും ഒന്നുമില്ല. ഇല്ലെങ്കിൽ പിന്നെ അവിടെ കാമകർമ്മജ്ഞാനങ്ങൾ എങ്ങനെ ഉണ്ടാവും? എങ്ങനെയാണ് ഞാൻ കാമിയാണ്, ഞാൻ കർമ്മിയാണെന്ന് തന്നെ അറിയുന്നത് എങ്ങനെ? അതാണ് പുരുഷതന്ത്രമെന്നും വസ്തുതന്ത്രമെന്നും പറയുന്നതിന്റെ വ്യത്യാസം. അപ്പൊ സന്യാസിയുടെ ജ്ഞാനം അങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം. എന്താണോ അത് ഈ കർണങ്ങളെയും മറ്റും ആശ്രയിച്ചുള്ള സ്വസ്വരൂപത്തെ ആശ്രയിച്ചുള്ള ജ്ഞാനം, സൂര്യന്റെ പ്രകാശം മറ്റെന്തെങ്കിലും പ്രകാശത്തെ ആശ്രയിച്ചുള്ള അതതിന്റെ സ്വരൂപമാണ്. ആ പ്രകാശത്തിൽ അന്ധകാരത്തിന് സ്ഥാനമില്ല. സ്വയം പ്രകാശിക്കുന്നുവെന്ന് അതിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. മറിച്ചങ്ങനെ പുരുഷതന്ത്രം എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ പ്രകാശവും ഇരട്ടും കൂടി കലരുന്നു. അവിടെ പ്രകാശമുണ്ട്, ഇരുട്ടുമുണ്ട്, മങ്ങിയ വെളിച്ചം, മെഴുകുതിരിയുടെ വെളിച്ചം എന്നൊക്കെ പറയും. അവിടെ രണ്ടും കൂടി കലർന്നിരിക്കുന്നു. ആ വസ്തുവിന്റെ പ്രകാശത്തെ മറ്റിരുട്ടുമൊന്ന് മൂടുന്നു, ആ കണ്ണിലൂടെ കാണുന്നു. ആ കണ്ണിലൂടെ കാണുമ്പോൾ തന്നെ കുറിച്ച് പലതും തോന്നും. മുമ്പ് പറഞ്ഞ തരത്തിൽ തന്നെ കുറിച്ച് പല സങ്കല്പങ്ങളും വരും. അതൊക്കെ പുരുഷതന്ത്രമാണ്, ബ്രഹ്മവിജ്ഞാനം അങ്ങനെയല്ല എന്നത്. അപ്പൊ സന്യാസി ആശ്രയിക്കുന്നത് ആ വസ്തു പ്രാധാന്യമുള്ള ജ്ഞാനത്തെയാണ്. വസ്തുവിനെ അതായി അറിയാൻ ശ്രമിക്കും, സ്വസ്വരൂപത്തെ സ്വരൂപമായി അറിയാൻ ശ്രമിക്കും. സ്വസ്വരൂപ പ്രകാശത്തിൽ നിലനിൽക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഇത് രണ്ടും യോജിക്കത്തില്ല. നിങ്ങളുടെ ജ്ഞാനം എത്രകാലം പുരുഷതന്ത്രമായിരിക്കുന്നു? നിങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം, ലോകത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തെ കുറിച്ചല്ല പറയുന്നു. ഞാൻ എന്നെ അറിയുന്നത്, എന്റെ അറിവ് എപ്പോഴാണോ ഈ ജീവതന്ത്രമായിരിക്കും. തന്ത്രം എന്ന് വെച്ചാൽ അധീനം എന്നുള്ള അർത്ഥമാണ്. നമ്മൾ തന്ത്രം എന്ന് പറയുന്നത് സാധാരണ തന്ത്രമാണല്ലോ. എപ്പോഴാണോ അത് ജീവൻ അധീനമായിരിക്കുന്ന ആ അറിവ്, അത്രയും കാലം താൻ ഗൃഹസ്ഥനാണ്. എപ്പോഴാണോ ആ അറിവ് ജീവാധീനമല്ലാതാകുന്നത്, അറിവ് എപ്പോഴാണോ സ്വയം പ്രകാശിക്കുന്നത്. മറ്റൊരു ഉപാധിയിലൂടെയും ആ അറിവിനെ അറിയാതിരിക്കുന്നു. അപ്പോൾ അത് സന്യാസമായി. സന്യാസ ധർമ്മമെന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അങ്ങനെ രണ്ട് തമ്മിലുള്ള വ്യത്യാസം, പുരുഷതന്ത്രവും അല്ലെങ്കിൽ കർത്തൃതന്ത്രവും ചിലയിടത്ത് പറയും. ബ്രഹ്മസൂത്രത്തിന് കർത്തൃതന്ത്രമെന്ന് പറയും, ഇവിടെ പുരുഷതന്ത്രമെന്ന് പറയും, ചില സ്ഥലത്തിന് ജീവതന്ത്രമെന്ന് പറയും. എല്ലാം ഒന്ന് തന്നെ. മറ്റേ വസ്തുതന്ത്രം എന്ന് പറയും, അതാണ് ഇവിടെ പറയുന്നത്. വസ്തു സാമാന്യതയിൽ അപുരുഷതന്ത്രത്വാ ബ്രഹ്മവിജ്ഞാനസ്യ. അതുകൊണ്ട് തസ്മാ ദൃഷ്ടാദൃഷ്ടേഭ്യോ ബാഹ്യ സാധന സാധ്യേഭ്യോ വിരക്തസ്യ പ്രത്യേകാത്മ വിഷയ ജിജ്ഞാസ ഇയം കേന ഇഷിതം ഇത്യാദി ശ്രുത്യ പ്രദർശ്യത്തെ. പൂർവകാണ്ടും ഉത്തരവകാണ്ടുമായിട്ടുള്ള ബന്ധത്തെ ഇവിടെ യോജിപ്പിക്കുക. വേദത്തിൽ ഇതുവരെ പറഞ്ഞ ഈ കർമ്മകാണ്ഡങ്ങളും ഇവിടെ പറയുന്ന ഈ ആത്മബോധവും തമ്മിൽ, പ്രതിബോധം എന്ന് പറയുന്നത് ഇത് തമ്മിൽ എന്താ ബന്ധം പറഞ്ഞു? ദൃഷ്ടാദൃഷ്ടേഭ്യോ ബാഹ്യ സാധന സാധ്യേഭ്യോ വിരക്തസ് എന്ന് പറഞ്ഞു. ദുഷ്ടവും അദുഷ്ടവുമായിരിക്കുന്ന ബാഹ്യ സാധന സാധ്യങ്ങളിൽ നിന്നും വിരക്തനാണ്. ദുഷ്ടമായിരിക്കുന്ന സാധന എന്താണ്? ജായ പുത്രാദികൾ, അതൊക്കെ ദുഷ്ടമായിരിക്കുന്ന സാധനം. അദുഷ്ടമായിരിക്കുന്ന സാധ്യങ്ങൾ പരലോകങ്ങളും മറ്റും. ഈ ചക്രത്തിൽ നിന്നും വിരക്തനായവൻ, അവന് ആ കർമ്മങ്ങൾ, അത് അതിന് ഭേദം പറഞ്ഞു. ആ കർമ്മങ്ങൾ അവിടെ നിഷ്കാമമായ അനുഷ്ഠാനം, അതിൽ ത്യജിക്കേണ്ടതിനെ ത്യജിക്കുക, അങ്ങനെയെല്ലാം വന്ന് ക്രമമായി അവൻ വിരക്തിയുടെ മാർഗത്തിൽ വരുന്നു. വിരക്തൻ എന്ന് വെച്ചാൽ സന്യാസി എന്നാണ്. ഇതിനെല്ലാം ഉപേക്ഷിച്ച് അവൻ സന്യാസിയാകുന്നു. എന്തിനു സന്യാസിയാകുന്നു? ഈ ശ്രവണാദി സാധനങ്ങളിൽ, അല്ലെങ്കിൽ അവന്റെ അന്ധകരണത്തിന്റെ ശുദ്ധിക്ക് വേണ്ടി. അങ്ങനെയുള്ളവൻ പ്രത്യേകാത്മ വിഷയ ബ്രഹ്മജിജ്ഞാസ, അവന് ബ്രഹ്മജിജ്ഞാസ ഉണ്ടാവും, സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ ഉണ്ടാവും. അതിനാണ് ഇവിടെ കേനേഷിതം ഇത്യാദി ശ്രുത്യ പ്രദർശിത. അപ്പോൾ സാധന സമ്പന്നനായ ഒരുവനും വിരക്തനായ ഒരുവനും സ്വസ്വരൂപത്തെക്കുറിച്ച് വരുന്ന ആ ജിജ്ഞാസയെ ശ്രുതി പ്രദർശിപ്പിക്കുകയാണ്. കേനേഷിതം എന്ന് പറഞ്ഞു ശിഷ്യാചാര്യ പ്രശ്ന പ്രതിവചന രൂപേണ കഥനന്തു സൂക്ഷ്മ വസ്തു വിഷയത്വ സുഖപ്രതിപത്തി കാരണം ഭഗവതി. ഇവിടെ ഈ ഉപനിഷത്ത് ശ്രവിക്കുമെന്ന് നമുക്ക് തോന്നുന്നത് ഒരാൾ മറ്റൊരാളോട് ചോദിക്കുന്നത് പോലെയാണ്. കേന ഇഷിതം, കേന പ്രേഷിതം എന്നെല്ലാം ചോദിക്കുന്നു. ആരിച്ഛിച്ചിട്ടാണ്? ആര് പ്രേരിപ്പിച്ചിട്ടാണ്? ആരുടെ ഇച്ഛ കൊണ്ട് പ്രേരിപ്പിച്ചിട്ടാണ്? ഇങ്ങനെയെല്ലാമുള്ള അർത്ഥം നമുക്ക് തോന്നുന്നു. അപ്പൊ അതൊരു ചോദ്യമാണല്ലോ. ആ ചോദ്യരൂപത്തിൽ, പ്രശ്ന പ്രതിവചന രൂപത്തിൽ, ചോദ്യവും സമാധാനവും എന്നുള്ള രൂപത്തിൽ ഇതിനെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി സൂക്ഷ്മ വസ്തു വിഷയത്വ, സൂക്ഷ്മ വസ്തുവിനെ ചിന്ത കൊണ്ടേ ഗ്രഹിക്കാൻ പറ്റും. ചിന്തയെ ദ്യോതിപ്പിക്കുന്നതാണ് ചോദ്യങ്ങൾ. ചോദിക്കുന്നവനും ചിന്തയുണ്ട്. മൗനമായിരിക്കുന്നവൻ ഉറങ്ങുന്നു, അല്ലെങ്കിൽ അവൻ ചോദിച്ചേ മതിയാവും, അത് ചിന്തയുടെ അടയാളമാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്തിനു ചോദിക്കണം? എന്തിനു ചിന്തിക്കണം? പറയുന്നു സുഖ പ്രതിപത്തി കാരണം ഭവതി. അനായാസമായ ഇതിന്റെ പ്രതിപത്തി ബോധം, സുഖം അനായാസം. അനായാസമായി ഇത് ഗ്രഹിക്കണമെങ്കിൽ ചിന്തിച്ചേ മതിയാവും, അതിന്റെ മനനം. അതിനുവേണ്ടി അയാൾ ഇത് ഈ രീതിയിൽ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കേനേഷിതം എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ഒരു ചോദ്യരൂപത്തിൽ അത് അവതരിപ്പിക്കുന്നത് കേൾക്കുന്നവൻ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടെന്നാണ്. സ്വയം ചോദിക്കണം ചോദ്യങ്ങൾ. എന്നാൽ ഇത് അനായാസമായി ഇത് ഗ്രഹിക്കാൻ, ഇതിനെ ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ എന്നാണ്. അതുകൊണ്ട് അതിനുവേണ്ടി മനനത്തിന് വേണ്ടി, മനനത്തിന് പ്രേരിപ്പിക്കാൻ വേണ്ടി, ശ്രോതാവിനെ മനനത്തിന് പ്രേരിപ്പിക്കാൻ വേണ്ടി സ്വയം വക്താവ് തന്നെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. ഭാഷ്യത്തിൽ നമ്മൾ കാണാറില്ലേ, ഭാഷ്യകാരൻ ഓരോ ചോദ്യം ചോദിക്കും, പിന്നെ സമാധാനം പറയും, വീണ്ടും ചോദ്യം ചോദിക്കും, സമാധാനം പറയും. ആ ചോദ്യ സമാധാനമെല്ലാം തനിക്ക് വേണ്ടിയല്ല, ശ്രോതാവിനെ കൊണ്ട് ആ ചോദ്യങ്ങൾ ചോദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രുതി അതാണ് ഉദ്ദേശിക്കുന്നത്, മനനത്തിന്റെ പ്രാധാന്യത്തെ കാണിക്കുകയും. അല്ലെങ്കിൽ ഇത് ഗ്രഹിക്കാൻ കഴിയത്തില്ല. ഇത് കേട്ടുകഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും തലയിൽ കയറത്തില്ല. വർഷങ്ങളോളം വായും പൊളിച്ചു മുമ്പ് ഇരുന്നാലും തലയ്ക്കകത്തൊന്നും കയറത്തില്ല. സ്വയം ചോദിച്ചില്ലെങ്കിൽ എന്തോ ഒക്കെ നടക്കുന്നതായി തോന്നും, അവ്യക്തമായി. സ്വയം ചിന്തിക്കണം. അത് സ്വയം ചിന്തിക്കണമെന്ന് നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടി ശ്രുതി ചോദ്യങ്ങളെ, എവിടെ ഇത്ര ചോദ്യങ്ങൾ വന്നാലും അത് നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ചിന്തയാണ് ഇതിന്റെ ഒരു ഉപായം എന്ന് കാണിക്കുകയാണ് എന്നാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത്. സൂക്ഷ്മവസ്തു വിഷയത്വ എന്താ, ചിന്തിക്കാതെ ഇത് കേട്ടാൽ ഉടൻ മനസ്സിലാകത്തില്ല. ഇല്ല, കാരണം ഇത് സൂക്ഷ്മമാണ്, മനസ്സ് വളരെ സ്ഥൂലവും, സ്ഥൂലമായിരിക്കുന്ന മനസ്സിന് സൂക്ഷ്മമായ ഇതിനെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. ചിന്തയിലൂടെ എന്ത് ചെയ്യുന്നു, ഇത് സൂക്ഷ്മമാകുന്നു മനസ്സ്. അഗ്രിയ ബുദ്ധിയ കഠോപനിഷത്തിൽ പറഞ്ഞു, അതിസൂക്ഷ്മമായ മനസ്സുകൊണ്ട്, അങ്ങനെ അതിസൂക്ഷ്മമായ മനസ്സിനിത് പ്രകാശിക്കുന്നു. അതേസമയം കേവല തർക്ക അഗമ്യത്വം ചതർശ നിഷാതർക്കേണ മതിരാപനേയ ഇതി ശ്രദ്ധേയസ്തു. കേവലം തർക്കം കൊണ്ട് ഇത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. ചിന്ത എന്ന് പറയുമ്പോൾ കേവലമായ യുക്തി ചിന്ത, അതാണോ ഉദ്ദേശിക്കുന്നത്? അതല്ല. സ്വന്തം ബുദ്ധിബലത്തെ ആശ്രയിച്ചുള്ള അതല്ല കേവല തർക്ക അഗമ്യത്വം. കേവല തർക്കം കൊണ്ടൊന്നും ഇത് സാധ്യമല്ല. ചിന്തയെ തർക്കമായിട്ട്, മനനവും തർക്കവും രണ്ടും രണ്ടാണ്, കേവല തർക്കവും മനനവും. മനനത്തിൽ തർക്കമുണ്ട്, പക്ഷെ അത് കേവല തർക്കമല്ല, അതുകൊണ്ട് സാധ്യമല്ല. എന്തുകൊണ്ട്? നേഷ തർക്കേണ മതിരാപനേയ യേശാ മതി തർക്കേണന ആപനേയ. കേവലമായ ചിന്ത കൊണ്ട്, കേവലമായ തർക്കം കൊണ്ട് ഇത് പ്രാപിക്കാനും സാധ്യമല്ല. പറയുമല്ലോ, ചിന്ത കാടുകയറും. നിരാശ്രയമായി നിരാലംബമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ചിന്ത കാടുകയറും. അവിടെയും ഇത് സാധ്യമല്ല. അത് ശ്രുതി തന്നെ പറയുന്നുണ്ട്, ചിന്തിക്കാൻ പറയുന്ന ശ്രുതി തന്നെ ചിന്തയുടെ നിഷ്പ്രയോജനത്വത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ആ രണ്ടും മനസ്സിലാണ്. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കും, എന്താ ഇത് ചിന്തിച്ചാൽ കിട്ടുമോ? ചിന്തിച്ച് കിട്ടുന്നതാണോ? മനസ്സാണ് മനതേ, മനസ്സുകൊണ്ട് മനനം ചെയ്യാത്തതാണെന്ന് പറഞ്ഞിട്ട് ചിന്തിച്ചാൽ അതെങ്ങനെ കിട്ടും? അതുകൊണ്ട് ചിന്തിച്ചാൽ കിട്ടുമെന്ന് പറയുന്ന സ്ഥിതി തന്നെ ചിന്തിച്ചാൽ എന്തുകൊണ്ട് കിട്ടുന്നില്ലെന്നും പറയും. രണ്ടും പറയുന്നുണ്ട്, രണ്ടും മനസ്സിലാക്കും, സംയുക്തമായി മനസ്സിലാക്കും. അത് ശ്രുതി തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ആചാര്യ ശിഷ്യ സംവാദ രൂപത്തിൽ ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്.